ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിൽ സംഘർഷം അയവില്ലാതെ തുടരുന്നു. ഹോർമൂസ് കടലെടുക്ക് തുറക്കുന്നതിന് ഇറാന് ഏപ്രിൽ 6 വരെ സമയപരിധി നീട്ടി നൽകി അമേരിക്ക. രാജ്യത്ത് എൽ പി ജി വിതരണത്തിൽ യാതൊരു തടസ്സവുമില്ലെന്ന് കേന്ദ്ര സർക്കാർ. 74 ദിവസത്തെ മൊത്തം കരുതൽ ശേഖരമുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ പരിഷ്കാരങ്ങൾ അനിവാര്യമെന്ന് G7 യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മത്സരചിത്രം തെളിഞ്ഞു. 140 മണ്ഡലങ്ങളിലായി 890 സ്ഥാനാർത്ഥികൾ. പകൽ താപനില ഉയരുന്നതിനിടെ സംസ്ഥാനത്ത് നിന്ന് വിവിധയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാഫ് U20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിൽ സംഘർഷം അയവില്ലാതെ തുടരുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിന് ഇറാന് ഏപ്രിൽ 6 വരെ സമയപരിധി നീട്ടി നൽകി അമേരിക്ക. വിശദാംശങ്ങളിലേക്ക്.
ഏപ്രിൽ 6-നകം ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾ ലക്ഷ്യമിട്ട് കൂടുതൽ ശക്തമായ ആക്രമണം നടത്തുമെന്നാണ് US പ്രസിഡന്റ് സമൂഹ മാധ്യമത്തിൽ പ്രഖ്യാപിച്ചത്. ഇറാൻ സംഘർഷത്തിൽ പിന്തുണ നൽകാത്ത നാറ്റോ സഖ്യകക്ഷികൾ നിഷ്ക്രിയരാണെന്ന് വിമർശിച്ച ട്രംപ്, US സൈനിക വിഭവങ്ങൾ യുക്രൈനിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്ക് നീക്കുമെന്നും വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്ക മുന്നോട്ട് വച്ച 15 നിർദ്ദേശങ്ങൾ അടങ്ങിയ സമാധാന കരാർ ഏകപക്ഷീയമാണെന്ന് ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഇതിനു പകരം 5 ഉപാധികൾ ഇറാൻ മുന്നോട്ട് വച്ചു. ആയിരക്കണക്കിന് US സൈനികർ കൂടി ഈ മേഖലയിലേക്ക് അടുക്കവേ ടെഹ്റാനിലും മറ്റ് നഗരങ്ങളിലും കനത്ത ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. UAE വ്യോമപ്രതിരോധ സംവിധാനം ഇറാനിയൻ മിസൈലുകൾ തകർക്കുന്നതിനിടെ അവശിഷ്ടങ്ങൾ പതിച്ച് അബുദാബിയിൽ ഒരു മലയാളി ഉൾപ്പെടെ 2 പേർ മരിച്ചു. സംഘർഷം അടിയന്തരമായി ലഘൂകരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന് ഐക്യരാഷ്ട്രസഭ അഭ്യർത്ഥിച്ചു. കോവിഡ് മഹാമാരിക്ക് സമാനമാണ് നിലവിലെ സംഘർഷ സാഹചര്യമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുമായി ഇന്ന് ചർച്ച നടത്തും. വൈകുന്നേരം വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് യോഗം. സംസ്ഥാനങ്ങൾ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യും. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കില്ല. രാജ്യത്തെ പെട്രോളിയം LPG വിതരണ സംവിധാനം പൂർണ്ണമായും സുരക്ഷിതവും നിയന്ത്രണ വിധേയവുമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. രാജ്യത്ത് 74 ദിവസത്തെ മൊത്തം കരുതൽ ശേഖരമുണ്ട്. ക്രൂഡ് ഓയിൽ ഉൽപ്പന്ന ശേഖരം, തന്ത്രപരമായ സംഭരണം എന്നിവ ഉൾപ്പെടെ 60 ദിവസത്തേക്കുള്ള ശേഖരം സജ്ജമാണ്. ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ഇന്ധനമുണ്ടെന്നും രാജ്യത്തെവിടെയും പെട്രോൾ, ഡീസൽ, LPG ക്ഷാമമില്ലെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫ്രാൻസിൽ നടക്കുന്ന G7 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുരക്ഷാ കൌൺസിലിന്റെ സമാധാന പരിപാലന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനുള്ള നടപടികൾ അടിയന്തരമായി പരിഗണിക്കേണ്ട വിഷയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഊർജ്ജ വെല്ലുവിളികൾ, വളം വിതരണം, ഭക്ഷ്യസുരക്ഷ എന്നിവ സംബന്ധിച്ച ആശങ്കകളും ശ്രീ ജയശങ്കർ യോഗത്തിൽ ഉന്നയിച്ചു. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. 140 മണ്ഡലങ്ങളിലായി ആകെ 890 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കുള്ള തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ അനുവദിച്ചു. അടുത്ത മാസം 9 സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4 നടക്കും. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. വോട്ടെടുപ്പിന് ഇനി 13 ദിവസം മാത്രം. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചതോടെ പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
സംസ്ഥാനത്തൊട്ടാകെ 117 പത്രികകളാണ് പിൻവലിച്ചിട്ടുള്ളത്. ആകെ 1651 പത്രികകളായിരുന്നു സ്വീകരിച്ചിരുന്നത്. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കുകയും അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്തതോടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഇനി കൂടുതൽ വീറും വാശിയും നിറഞ്ഞതാകും. 19 വയസ്സിന് താഴെയുള്ള 466,408 വോട്ടർമാരാണ് അന്തിമ പട്ടികയിലുള്ളത്. 110 വയസ്സ് കഴിഞ്ഞ 54 പേരും പട്ടികയിലുണ്ട്. ഇന്നലെ വൈകിട്ട് പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടിക ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്.
നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതമായി തുടരുകയാണ്. മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് തൃശൂരിൽ LDF പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഞായറാഴ്ച തൃശൂരും പാലക്കാടും പ്രചാരണത്തിനെത്തും. മല്ലികാർജ്ജുൻ ഖാർഗെ, സച്ചിൻ പൈലറ്റ് തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും സംസ്ഥാനത്ത് UDF പ്രചാരണത്തിനായി എത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. co.kerala.gov.in എന്ന വെബ്സൈറ്റിൽ അന്തിമ പട്ടിക ലഭ്യമാണ്. കൂടാതെ താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും ബൂത്ത് ലെവൽ ഓഫീസറുടെ കൈവശവും പട്ടിക ലഭിക്കും. സീൽ വിവാദത്തിൽ പ്രതികരിച്ചവർക്കെതിരെ നടപടി സ്വീകരിച്ചതിനെ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് സംബന്ധിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് അദ്ദേഹം കത്തയച്ചു. ജനാധിപത്യ രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെക്കുമെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ഉപതെരഞ്ഞെടുപ്പിന്റെയും പശ്ചാത്തലത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അനധികൃതമായി കടത്താൻ ശ്രമിച്ച 408 കോടിയിലധികം രൂപ മൂല്യം വരുന്ന വസ്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ പിടിച്ചെടുത്തു. 17.44 കോടി രൂപയുടെ പണം, 37 കോടിയോളം രൂപയുടെ മദ്യം, 167 കോടിയിലധികം രൂപയുടെ മയക്കുമരുന്ന്, 23 കോടി രൂപ വിലപിടിപ്പുള്ള ലോഹങ്ങൾ, 163 കോടിയിലധികം രൂപ മൂല്യം വരുന്ന മറ്റു വസ്തുക്കൾ എന്നിവയാണ് പരിശോധനയിലൂടെ പിടികൂടിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
മാലിയിൽ നടക്കുന്ന സാഫ് അണ്ടർ 20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത്. നാളെ നടക്കുന്ന 2 മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. കേരളത്തിൽ പകൽ താപനില ഉയരുന്നതിനിടെ ഇന്ന് വിവിധ പ്രദേശങ്ങളിൽ നേരിയ തോതിൽ മഴ ലഭിക്കാൻ സാധ്യത. 11 ജില്ലകളിൽ നേരിയ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. അതിനിടെ കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ പകൽ താപനില 38 ഡിഗ്രി വരെ ഉയരാനും സാധ്യതയുണ്ട്. രാജ്യത്തെ റോഡുകളിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്ന ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തി പരിഹാര നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. UN റോഡ് സുരക്ഷാ ക്യാമ്പയിനിൽ ബോളിവുഡ് താരം ആമിർ ഖാനുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
റോഡ് എഞ്ചിനീയറിംഗ് കാഫി കമിയാ തി ഹം ലോഗ് ഉസ്കോ പൂരി തരഹ സുധാർ കർ രഹേ ഔർ ജോ അനേക് ആക്സിഡന്റ് ഹോതേ ഉസ്കോ ഹം ബ്ലാക്ക് സ്പോട്ട് കഹതേ ഹേ ഔർ ഹംനേ വോ ഐഡന്റിഫൈ കിയേ. ലാൻഡ് സ്ലൈഡ്സ് ഹോതി ഹേ ജൈസേ ഹിമാലയൻ ടെറിൻ മേ ഉത്തരാഖണ്ഡ് ഹിമാചൽ या कश्मीर में, वहां हमने 350 ऐसे स्पॉट आइडेंटिफाई किए, उसमें से 280 स्पॉट को हमने वर्ल्ड में टेक्नोलॉजी का सहयोग लिया, वो भी इंप्रूव किया.
അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനെന്ന ചരിത്രം സൃഷ്ടിച്ച ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ല നാളെ തിരുവനന്തപുരത്തെത്തും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ അതിഥിയായി ലോക്ഭവനിലെത്തുന്ന അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട 500 വിദ്യാർത്ഥികളുമായി സംവദിക്കും. ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശമായി വെസ്റ്റിൻഡീസിന്റെ ഇന്ത്യൻ പര്യടനത്തിലെ ആദ്യ ഏകദിന മത്സരത്തിന് തിരുവനന്തപുരം വേദിയാകും. BCCI പുറത്തുവിട്ട മത്സരക്രമമനുസരിച്ച് 27 സെപ്റ്റംബർ കാര്യവട്ടം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ആദ്യ പോരാട്ടം. 3 ഏകദിനങ്ങളും 5 2020 മത്സരങ്ങളുമാണ് പര്യടനത്തിലുള്ളത്. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കാര്യവട്ടത്തേക്ക് ഏകദിന മത്സരം എത്തുന്നത്. ഈ വർഷത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് നാളെ തുടക്കമാകും. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ കളിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും. അതേസമയം IPL 2ാം ഘട്ടത്തിന്റെ ഷെഡ്യൂൾ BCCI പുറത്തിറക്കി. April 13 മുതൽ May 24 വരെ 12 നഗരങ്ങളിലായി 50 മത്സരങ്ങൾ നടക്കും. ഛത്തീസ്ഗഡിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ 2ാം ദിനത്തിൽ നീന്തൽ, വെയ്റ്റ് ലിഫ്റ്റിംഗ്, ഹോക്കി, ഫുട്ബോൾ മത്സരങ്ങൾ പൂർത്തിയായി. നീന്തലിൽ കർണാടകവും വെയ്റ്റ് ലിഫ്റ്റിംഗിൽ അസമും സ്വർണ്ണ മെഡൽ നേടി. നിലവിൽ 8 സ്വർണവുമായി കർണാടകമാണ് മെഡൽ പട്ടികയിൽ 1ാമത്. നേപ്പാൾ പ്രധാനമന്ത്രിയായി രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി നേതാവ് ബാലേന്ദ്ര ഷാ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 35ാം വയസ്സിൽ പ്രധാനമന്ത്രിയാകുന്ന അദ്ദേഹം നേപ്പാളിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യയിൽ സംഘർഷം അയവില്ലാതെ തുടരുന്നു. ഹോർമോസ് കടലിടുക്ക് തുറക്കുന്നതിന് ഇറാന് April 6 വരെ സമയപരിധി നീട്ടി നൽകി അമേരിക്ക. രാജ്യത്ത് LPG വിതരണത്തിൽ യാതൊരു തടസ്സവുമില്ലെന്ന് കേന്ദ്ര സർക്കാർ. 74 ദിവസത്തെ മൊത്തം കരുതൽ ശേഖരമുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ പരിഷ്കാരങ്ങൾ അനിവാര്യമെന്ന് G7 യോഗത്തിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മത്സര ചിത്രം തെളിഞ്ഞു. 140 മണ്ഡലങ്ങളിലായി 890 സ്ഥാനാർത്ഥികൾ. പകൽ താപനില ഉയരുന്നതിനിടെ സംസ്ഥാനത്ത് ഇന്ന് വിവിധയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാഫ് അണ്ടർ 20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.